ഒരു സമൂഹം അവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് ആ സമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ ചിത്രമാണെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 14-ാം തീയതി, അതായത് 2023 ശിശുദിനത്തിൽ, കൊച്ചിയിലെ ഒരു കോടതി ഒരു വിധിന്യായം പറഞ്ഞു. 5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി പീഡിപ്പിച്ച് കൊല ചെയ്ത പ്രതിക്ക് തൂക്കുകയർ വിധിച്ചു. അയാൾ അത് അർഹിക്കുന്നു. അയാൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്നൊക്കെ സമൂഹത്തിലെ വിവിധ ആളുകളിൽ നിന്നും പ്രതികരണങ്ങളുണ്ടായി. മലയാളികളെല്ലാം ഈ വിധി കേട്ട് ആശ്വസിച്ചിരിക്കുന്നു. നല്ല കാര്യം, നീതിപീഠം നീതി നടപ്പാക്കിയെന്ന് നമുക്ക് ആശ്വസിക്കാം. എന്നാൽ ഇതേ സമയത്ത് തന്നെ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഏതാണ്ട് 200-ലധികം സമാനമായ കേസുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നു. അതിൽ ബഹുഭൂരിപക്ഷം കേസുകളും തെളിയിക്കപ്പെട്ടിട്ടില്ല, പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടുമില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു കേസിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടു, എന്നാൽ ഇനിയും ആ അപകടം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നല്ലേ? നമുക്ക് നമ്മുടെ കുരുന്നുകളെ ഈ അപകടത്തിൽ നിന്നും രക്ഷിക്കേണ്ടേ? സമൂഹത്തിൽ ലൈംഗിക അരാജകത്വം വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണമെന്താണ്?
സമൂഹത്തിൽ ഇങ്ങനെയൊരു കാര്യം വർദ്ധിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. ചിലർ പറയുന്നത് ഇത് സമൂഹത്തിൽ പണ്ടേ ഉണ്ടായിരുന്നു, മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളിതൊക്കെ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ലൈംഗിക വൈകൃതം, അരാജകത്വം ഇതൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ സമൂഹത്തിൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. ലൈംഗികത എന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാം തെറ്റാണ് എന്ന ഒരു ധാരണ പൊതുവെ ആളുകൾക്കുണ്ട്. തീർച്ചയായും അത് ശരിയല്ല. ലൈംഗികത തെറ്റല്ല, കാരണം അത് ദൈവദത്തമാണ്. മനുഷ്യൻ്റെ സന്തോഷകരമായ കുടുംബജീവിതത്തിനും പ്രത്യുൽപാദനത്തിനും വേണ്ടിയുള്ള ഒരു ഉപാധി തന്നെയാണ്. എന്നാൽ അത് കുടുംബജീവിതത്തിൻ്റെ കെട്ടുപാടിനുള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിന് പുറത്താകുമ്പോഴാണ് അത് ലൈംഗിക അരാജകത്വമാകുന്നത്. ലൈംഗികമായ ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ട്, പുരുഷനും സ്ത്രീക്കുമുണ്ട്. അതിനുള്ള പ്രതിവിധിയാണ് വിവാഹവും കുടുംബജീവിതവും. അതിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധം ശിഥിലമായാൽ അതൃപ്തരായ ആളുകൾ ആ കുടുംബത്തിനുണ്ടാവും. അവർ ക്രമേണ ലൈംഗിക അരാജകത്വത്തിലേക്ക് വീണുപോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തരം ശിഥില കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അത്തരത്തിലുള്ള പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം സുദൃഢമായാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം സ്ഥിരമായി ഉണ്ടാവുകയുള്ളൂ.
അതൊരു ദീർഘകാല പരിഹാരമാണ്. എന്നാൽ ഇപ്പോൾ അത്യാവശ്യമായി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുകുട്ടികളെ ഇത്തരം ലൈംഗിക വൈകൃത സ്വഭാവമുള്ളവരിൽ നിന്നും രക്ഷിക്കുക എന്നതല്ലേ?
തീർച്ചയായിട്ടും അതെ. അത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രാഥമികമായി മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കൊച്ചിയിലെ കേസിനെ കുറിച്ചുള്ള വിധി വന്നപ്പോൾ അതിൽ പ്രതികരിച്ച പലരും പറഞ്ഞു, എനിക്ക് ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ പ്രായത്തിലുള്ള ഒരു കൊച്ചുമകളുണ്ട്, അവൾക്കിത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ സമൂഹത്തിലുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ ഇത് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചു അപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് ഉണ്ടാകരുത്, ഇതിനി ആവർത്തിക്കരുത് എന്ന ആഗ്രഹമുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ആഗ്രഹം മാത്രം പോരാ, നമ്മൾ അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. കാരണം ഒറ്റയടിക്ക് നമുക്ക് സമൂഹത്തിലുള്ള ഇത്തരം ആളുകളെ കണ്ടെത്താനും ഇല്ലായ്മ ചെയ്യാനും സാധിക്കില്ല. ഒരു പ്രതിയായി പിടിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഒരാൾ ഒഴിവായത്, അല്ലെങ്കിൽ അനേകം ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ കാര്യം നാം മനസ്സിലാക്കണം. അങ്ങനെ നമുക്കൊരു ബോധമുണ്ടായാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മുടെ കുട്ടികളെ അതിൽ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് നോക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം കുട്ടികളെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി 3 വയസ്സായാൽ നമ്മൾ പറയുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക്
മനസ്സിലാകും.
അപ്പോൾ 2-നും 3-നും ഇടയ്ക്ക് ആ പ്രായത്തിൽ തന്നെ കുട്ടികളോട് അവരുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങൾ അവരുടെ സ്വകാര്യതയാണ് എന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ആ ഭാഗങ്ങൾ മറ്റാരും തൊടാനോ കാണാനോ അതിൻ്റെ ഫോട്ടോ എടുക്കാനോ ഒന്നും അനുവദിക്കാൻ പാടില്ല എന്ന കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തൻ്റെ സ്വകാര്യതയിൽ ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ അത് തെറ്റാണ്, അത് ഒരു ശരിയായ പെരുമാറ്റമല്ല എന്ന കാര്യം ചെറുപ്പത്തിൽ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളിത് ചെയ്യുമ്പോൾ ആ കുട്ടികളോട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അതൊരു തെറ്റായ പെരുമാറ്റമാണ്. അതേസമയം നമ്മൾ അവരോട് പറയുന്ന വേറൊരു കാര്യം, നിങ്ങൾ അങ്ങനെ വേറെ ആരുടെയും സ്വകാര്യതയിലേക്ക് അതിക്രമിച്ച് കയറാനും പാടില്ല, അതും തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. പലരും വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ അവരോട് ഇതൊക്കെ പറയുന്നത് എംബാരസിങ്. തീർച്ചയായിട്ടുമല്ല, ഇത് ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് ഓർക്കുക. അപ്പോൾ ഈ നാണക്കേടും ഈ എംബാരസ്മെൻ്റും ഒന്നും സാരമില്ല. നമുക്ക് എങ്ങനെയും നമ്മുടെ കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്നാമതായിട്ട്, മറ്റാരും നമ്മുടെ സ്വകാര്യതയിൽ അതിക്രമിച്ച് കടക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ തൊടുവാനോ അതിനൊന്നും അനുവദിക്കരുത് എന്ന കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിനൊരു അപവാദം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ പ്രൊഫഷണൽസാണ്. ഇപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. അത് അനുവദിക്കാം, അല്ലാതെ വേറെ ആരെയും അതിനനുവദിക്കരുത്. പിന്നെ വേറൊരു കാര്യം, പല ആളുകളും അധികാര സ്ഥാനത്തുള്ളവരാണ്. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ ഒരു പോലീസുകാരൻ കണ്ടു, അല്ലെങ്കിൽ ഞാൻ പോലീസുകാരെ ചീത്ത പറയല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവരോടൊരു പേടിയുണ്ട്. സ്കൂളിലെ അധ്യാപകൻ ഒരു ഭയമുണ്ട്, ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചർ അവരോടൊരു ഭയമുണ്ട്, അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ അവരോടൊരു ഭയമുണ്ട്. അപ്പോൾ ഇങ്ങനെ അവരെക്കാൾ അധികാരമുള്ള, ആരോഗ്യമുള്ള ആ ആളുകൾക്ക് ഇവരോട് എന്തും ചെയ്യാം എന്നേ ഒരു ധാരണ കുട്ടികൾക്കുണ്ടാകരുത്. അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, തെറ്റായ കാര്യം ആര് ചെയ്താലും അത് ശരിയല്ല, അതിനെതിരെ പ്രതികരിക്കുവാൻ അവരെ പഠിപ്പിക്കുക, അത് അനുവദിക്കാതിരിക്കുക. അവരെ ഒരു കാരണവശാലും ഇംഗ്ലീഷിൽ പറയും ഇൻറ്റിമിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവരെ ഞാനും ചെറുതാണ് എനിക്ക് ശക്തിയില്ല എന്നൊരു തോന്നൽ അവരിൽ തന്നെ ഉണ്ടാകുക. അങ്ങനെ ഒരു തോന്നൽ അവർക്കുണ്ടാകരുത്. എൻ്റെ സ്വകാര്യ ഭാഗം അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യ ജീവിതം അതെൻ്റെ സ്വന്തമാണ്, എൻ്റെ അനുവാദം കൂടാതെ ആർക്കും അതിൽ കൈകടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അവർ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കണം. ഇനി ചിലർ സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുക മാത്രമല്ല, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ഇത്തരം കാര്യങ്ങളിൽ പോലും കുട്ടികളോട് അപരിചിതരായ ആളുകൾ, അവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾ അതിന് വന്നാൽ അതിന് അനുവദിക്കേണ്ട, അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക.
പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മാതാപിതാക്കൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് അവർക്ക് എവിടെയെങ്കിലും പോകേണ്ടതായിട്ട്, ഈ സമയത്ത് അവരുടെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് അറിയാവുന്ന ആരെയെങ്കിലും അവരുടെ കൂടെ ഇരുത്തിയിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന പതിവില്ലേ? ഇത് ഒരു അപകടമാണോ?
തീർച്ചയായിട്ടും അതൊരു അപകടമാണ്. അത് പറയാനുള്ള കാരണം, ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് കുട്ടികളെ പീഡിപ്പിച്ച കേസുകളിൽ 93% കേസുകളും അവർക്ക് പരിചയമുള്ള ആരോ ആണ് അത് ചെയ്തത്, അപരിചിതരായ ആളുകളല്ല, അതിൽ റിലേറ്റീവ്സും പെടും. അതുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ പരിചയമുള്ളവർക്കും സ്വന്തക്കാർക്കുമൊക്കെ ബാധകമാണ്. ഇത് അവരോട് പറയണം. അത് ആ കാര്യത്തിൽ സ്വന്തക്കാരോ കുടുംബക്കാരോ പരിചയമുള്ളവരോ എന്ന നിലയിൽ യാതൊരു വ്യത്യാസവുമില്ല, ഈ നിയമം എല്ലാവർക്കും ബാധകമാണ്.
ഈ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ ആരാണിത് പറഞ്ഞു കൊടുക്കേണ്ടത്?
അതൊരു നല്ല ചോദ്യമാണ്. ഇത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അമ്മമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, അവർക്കാണല്ലോ കൂടുതൽ സ്വാതന്ത്ര്യം. നമ്മുടെ നാട്ടിൽ സാധാരണ അങ്ങനെയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത് രണ്ടു പേർക്കും പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കും, എന്നാൽ അമ്മമാർക്ക് അതിന് ഉള്ള സ്വാതന്ത്ര്യം കൂടുതലുണ്ട്, അമ്മമാരത് ചെയ്യണം. ഇനി ചില ആൺകുട്ടികളോട് അപ്പനും അത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറയാൻ വന്നത്, നമ്മളിപ്പോൾ കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്ന കേസ് പറയുമ്പോൾ പെൺകുട്ടികളെയാണ് മനഭംഗപ്പെടുത്തുന്നത്, അവരെയാണ് പീഡിപ്പിക്കുന്നത് എന്നൊരു ധാരണയാണ് ഉള്ളത്. എന്നാൽ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അങ്ങനത്തെ കേസുകളും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ബാധകമാണ്. രണ്ടു കൂട്ടരെയും നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ബന്ധുക്കളുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു കുട്ടി തനിയെ വീട്ടിലായിരിക്കുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള ആളുകളുണ്ട്, വീട്ടുകാർ അല്ലെങ്കിൽ പരിചയമുള്ളവരൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടി തനിയെ വീട്ടിലാണെങ്കിൽ മാതാപിതാക്കൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, മാതാപിതാക്കൾ രണ്ടുപേരും അവിടെ ഇല്ലെങ്കിൽ ആ കാര്യം വരുന്നയാളോട് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഇവിടെ ഉള്ളപ്പോൾ വരിക എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. ഒരു കുട്ടി തനിയെ ഒരു വീട്ടിലായിരിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ ആ വീട്ടിൽ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു കുട്ടിയെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വിടുമ്പോൾ അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ആ വീട്ടിൽ കയറാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും കൊടുക്കാൻ പോവുകയാണെങ്കിൽ വീടിന് പുറത്ത് നിന്ന് അത് കൊടുത്തിട്ട് മടങ്ങി വരാൻ പറയണം. വീടിനകത്ത് കയറേണ്ട. അവർ ഒരു പക്ഷേ വരുമ്പോൾ കയറ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം, കുറച്ച് അല്പസമയം ഇരുന്നിട്ട് പോവാം. അതൊരിക്കലും എൻ്റർടൈൻ ചെയ്യരുത്. കുട്ടികളോട് അത് പ്രത്യേകം പറയണത്, ഒരാൾ തന്നെ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ ആ വീട്ടിൽ കയറേണ്ട. അത് എത്ര പരിചയമുള്ള ആളായാലും ബന്ധുവായാലും മടങ്ങി വരിക. പിന്നെ ഒരവസരത്തിൽ വേറെ ആരെങ്കിലും ഉള്ളപ്പോൾ പോവുക. ഇതുപോലെ തന്നെ അപകടം പിടിച്ച വേറൊരു കാര്യമാണ് കാറിൽ ലിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കാറെ കയറ്റിക്കൊണ്ട് പോവുക. അതും ഒരാൾ തനിയെ ഒരു കുട്ടിയെ കാറിൽ വാഹനത്തിൽ കയറ്റാനായിട്ട് ഒരുങ്ങിയാൽ അത് ഒഴിവാക്കുക, അത് വേണ്ട എന്ന് പറയുക. അത് വേണ്ടെന്ന് പറയാൻ കുട്ടികളെ ശീലിപ്പിക്കുക. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകൂടാത്ത സാഹചര്യമാണെങ്കിൽ, ഇപ്പോൾ ഫോണുണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ, മാതാപിതാക്കൾ ഒന്ന് വിളിച്ച് പറയാൻ പറയണം. അപ്പനോടോ അമ്മയോടോ അച്ഛനോടോ അമ്മയോടോ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ദുരുദ്ദേശമുള്ള ആളാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ദുരുദ്ദേശമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തിനാ അതിനെന്താ അച്ഛനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ സമ്മതിക്കും. അപ്പോൾ അതൊരു ആ കാര്യം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് ഒരു കാരണവശാലും അപരിചിതരായ അല്ലെങ്കിൽ പരിചയമുണ്ടെങ്കിൽ നമുക്ക് സംശയമുള്ള ആൾ അനാവശ്യമായിട്ട് ഒരാളുടെ കൂടെ തന്നെ കാറിൽ കയറരുത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു കുട്ടി തനിയെ വേറൊരാളുടെ കൂടെ, അത് പ്രത്യേകിച്ച് മുതിർന്ന ഒരാളുടെ കൂടെ ആകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം.
മനഃപൂർവ്വം ഒഴിവാക്കണം.
തനിയുള്ളോ അതൊരു നല്ല സ്ഥലമല്ല, അതൊരത്ര സേഫായിട്ടുള്ള കാര്യമല്ല, അത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ആളുകൾ കുട്ടികളെ ഭയപ്പെടുത്തും. ഭയപ്പെടുത്തുന്നു പറഞ്ഞാൽ ഈ ബ്ലാക്ക് മെയിൽ എന്ന് പറയും, ഞാനിത് നിൻ്റെ മാതാപിതാക്കളോട് പറയും, ഇന്ന അവരോട് പറയും, ഇവരോട് പറയും എന്നൊക്കെ പറയും. അപ്പോൾ അവർ ഭയന്നിട്ട് ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കും. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഈ കുട്ടികളെ ഭയപ്പെടുത്തി ഇവർക്ക് ഇവരെ വീണ്ടും ചൂഷണം ചെയ്യാൻ പറ്റും, ശരിക്കും ചൂഷണം ചെയ്യാൻ പറ്റും. തന്നെയുള്ള സ്ഥലത്തേക്ക് വരാൻ പറയുക, വീട്ടിൽ പറയാതെ ഇവിടെ വരണം എന്ന് പറയുക, ഇങ്ങനെയൊക്കെ കുട്ടികളെ ഭയപ്പെടുത്തി ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ അവർക്ക് സാധിക്കും. അത് അവർ ചെയ്യിക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഒഴിവാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ അച്ഛനോടും അമ്മയോടും നീ പോയി പറഞ്ഞു, എനിക്ക് അതിലൊരു പേടിയില്ല, കാരണം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയോടും ഇത് പറയാനുള്ള ധൈര്യമുണ്ട് എന്നൊരു കുട്ടിക്ക് തോന്നിയാൽ പിന്നെ ആ കുട്ടിയെ ഒരിക്കലും ആർക്കും ഭീഷണിപ്പെടുത്താനോ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ സാധിക്കില്ല.
എന്നാൽ ചില സമയത്തെങ്കിലും മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികളെ ശകാരിക്കുകയും അവരെ വളരെ എന്തോ തെറ്റ് ചെയ്ത പോലെ അവരോട് പറയാറുണ്ട്.
ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. ഇത്തരം എന്തെങ്കിലും ഒരു കാര്യം കുട്ടികൾ നമ്മളോടൊന്ന് പറഞ്ഞാൽ, കുട്ടികൾ നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു എംബാരസ്മെൻ്റ്, ഒരു നാണക്കേട് പോലെയൊക്കെ തോന്നും. നമ്മൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആ വ്യക്തിയോടുള്ള കോപം നമ്മൾ ഈ കുട്ടിയുടെ മേലെ കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. കുട്ടിയല്ല തെറ്റ് ചെയ്തത്, മുതിർന്നയാളാണ്. അതിനൊരിക്കലും ഈ കുട്ടിയെ ശകാരിക്കുകയോ കുട്ടിയോട് മോശമായി പെരുമാറുകയോ ചെയ്യരുത്. ഒരിക്കലും ദേഷ്യപ്പെടരുത്. മറിച്ച് ആ കുട്ടിക്ക് ഇപ്പോൾ വേണ്ടത് മാതാപിതാക്കളുടെ സ്നേഹവും
സംരക്ഷണവും
പിന്തുണയുമാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ. അപ്പോൾ മാതാപിതാക്കൾ അവൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ, പിന്നെ അവളുടെ കൂടെ നിന്നില്ലെങ്കിൽ അവൾ പറയുന്നത് പിന്നെ എനിക്കിനി ആരാ ഉള്ളത്? സ്വന്തം അപ്പനും അമ്മയും എൻ്റെ കൂടെ നിന്നില്ല, പിന്നെ ആര് നിൽക്കും? അപ്പോൾ അവിടെ ഒരാൾ എന്നെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്നു, മാതാപിതാക്കളോട് പറഞ്ഞാൽ അവരെന്നോട് ഷൗട്ട് ചെയ്യുന്നു, അപ്പോൾ അവർ പിന്നെ ഇത് ആരോട് പറയും? അപ്പോൾ ഈ ഒരു സാഹചര്യം മാതാപിതാക്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം എന്ത് കാര്യം മാതാപിതാക്കളോട് കുട്ടികൾ പറഞ്ഞാലും അവരോട് വളരെ അനുഭവത്തോടുകൂടെ ഇടപെടുക മാത്രമല്ല, അവരോട് പറയണം ഇതിൽ നിങ്ങളല്ല തെറ്റുകാർ, നിങ്ങളല്ല തെറ്റുകാർ, നിങ്ങൾ തെറ്റ് ചെയ്തതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല, അത് അയാൾ ചെയ്ത തെറ്റാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചില മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് മാതാപിതാക്കളോട് മക്കൾ പറയും. അപ്പോൾ അപ്പോഴും കുട്ടികൾ പറയുന്നതിനെ മുഖവിലക്കെടുക്കണം. കാരണം ഇത്തരം കാര്യങ്ങളിൽ കൊച്ചു കുട്ടികൾ ആരെയും തെറ്റായി അക്യൂസ് ചെയ്തിട്ടില്ല. മുതിർന്നവർ ചെയ്തു എന്ന് വരാം, അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ കുട്ടികൾ ഒരിക്കലും അത് ചെയ്യില്ല. കുട്ടികൾക്ക് അങ്ങനെ ഒരു ഒരു ധാരണ അതിനുള്ള പ്രായം കുട്ടികൾക്കായിട്ടില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് സത്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഉടനെ ഒരു കേസിനോ വഴക്കിനോ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായാൽ പിന്നെ ആ കുട്ടികളുടെ ഭാവിയുമൊക്കെ അത് ബാധിക്കുമല്ലോ. വളരെ സൂക്ഷ്മമായി അക്കാര്യത്തിൽ ഇടപെടുകയും കുട്ടിയുടെ സംരക്ഷണമായിരിക്കണം നിങ്ങളുടെ പ്രാധാന്യം. അല്ലാതെ പ്രതികാരം ചെയ്യണം, അവനോട് ഞാൻ കണക്ക് ചോദിക്കും എന്നുള്ള ആ മനോഭാവത്തിലേക്ക് പോകുന്നതിന് പകരം എന്ത് ചെലവ് ചെയ്തും ഞാൻ എൻ്റെ കുട്ടിയെ സംരക്ഷിക്കും എന്നുള്ളൊരു മനോഭാവം മാതാപിതാക്കൾക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ വളരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ അവർ മാതാപിതാക്കളോട് സംസാരിക്കും. മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതൊരു ആരോഗ്യമുള്ള കുടുംബത്തിൻ്റെ ലക്ഷണമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ വളരെ ആരോഗ്യകരമായൊരു ബന്ധമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത്തരം കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ കുട്ടികളെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0998802219 57 എന്ന നമ്പർ ഉപയോഗിക്കുക.